2021 ഫെബ്രുവരി 16 ചൊവ്വാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വിവാദവേളയിൽ സി പി ശ്രീഹർഷൻ എഴുതുന്നു. തിരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ രാഷ്ട്രീയം മാറിമറിയുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഓടിയെടുക്കുമ്പോൾ കേരള രാഷ്ട്രീയം മാറിമറിയുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വലിയ ആത്മവിശ്വാസം സംസ്ഥാനം ഭരിക്കുന്ന ഇടതുകക്ഷികൾക്കുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി വിരാജിച്ചിരുന്ന ഉന്നതനുമായി അടുപ്പമുണ്ടായിരുന്ന യുവതി അദ്ദേഹത്തിന്റെ ഒത്താശയോടെ യോഗ്യത ഇല്ലാതിരുന്നിട്ടും വിവര സാങ്കേതിക വിദ്യാ വകുപ്പിൽ ഉയർന്ന തസ്തികയിൽ ജോലിയിൽ പ്രവേശിച്ചതും രാജ്യാന്തരമാനമുള്ള സ്വർണ കള്ളക്കടത്ത് കേസിൽ പ്രതിയായതുമൊന്നും നിസ്സാരമല്ല. പ്രതിപക്ഷ കക്ഷികൾക്ക് രാഷ്ട്രീയ വിവാദമുയർത്തിയുള്ള ആക്രമണത്തിന് ഇത് ചെറിയ ആയുധവുമല്ല. അവർ തലങ്ങും വിലങ്ങും അതെടുത്തുവീശി ആക്രമിച്ചിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനായില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രാദേശിക സർക്കാരുകളെ സംബന്ധിച്ചുള്ളതാണ്. പ്രാദേശികമായ ജനതാൽപര്യങ്ങളും വ്യക്തി താൽപര്യങ്ങളും അതിൽ സ്വാധീനം ചെലുത്തും. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിന്റെ പൊതുസ്വഭാവം അതിൽ പ്രതിഫലിക്കപ്പെടില്ലെന്ന പ്രതിപക്ഷവാദം മുഖവിലക്കെടുത്താലും ജില്ലാ പഞ്ചായത്തുകളിൽ ഇടത് ആധിപത്യത്തിന് ഉലച്ചിൽ തട്ടാതിരുന്നത് നിസ്സാരമായി കാണാനാവില്ല. തിരഞ്ഞെടുപ്പിൽ സംഭവിച്ച ക്ഷീണം പുറത്തു കാണിക്കാൻ UDFO കോൺഗ്രസോ ഒരുക്കമല്ലായിരുന്നു. എന്നാൽ ആകുലതകൾ നീക്കിയൊരു തിരിച്ചുവരവിന് അവർ അങ്ങേയറ്റം കിണഞ്ഞ് അധ്വാനിക്കുന്നത് കേരളം കൌതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിലുള്ള ഇടപെടൽ കേരളത്തിലുണ്ടായത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമായിരുന്നു. ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ കേരളത്തിൽ തന്നെയാണിപ്പോൾ ഏറിയ കൂറും. മാറുന്ന ചിത്രങ്ങൾ. തുടർഭരണ സാധ്യത ഉറപ്പിച്ച മട്ടിലായിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കേരളത്തിലെ ഇടതുമുന്നണി നേതൃത്വത്തിന്റെ നീക്കങ്ങൾ. മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ ആത്മവിശ്വാസം പ്രകടമാക്കി. പുതിയ 100-ദിന കർമ്മപരിപാടികളും ജില്ലകളിൽ ചെന്ന് നടത്തിയ ആശയ സംവാദങ്ങളും ക്യാമ്പസ് സംവാദ പരിപാടികളുമൊക്കെയായി അദ്ദേഹം ഊർജ്ജസ്വലതയോടെ മുന്നേറി. തൊട്ടാൽ പൊള്ളുമെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ CPM ചിന്തിച്ചുപോയ ശബരിമലയെ കോൺഗ്രസ് നേതൃത്വം വിശിഷ്യ ഉമ്മൻചാണ്ടിയെന്ന രാഷ്ട്രീയ തന്ത്രശാലി എടുത്തിട്ടപ്പോഴും തന്ത്രപരമായ മെയ്വഴക്കത്തോടെ കുതിറിമാറുന്ന പിണറായി വിജയനെ കണ്ടു. അതിനിടയിലേക്കാണ് പൊടുന്നനെ തൊഴിലില്ലായ്മയെന്ന വലിയ പ്രശ്നം സർക്കാരിനെയും ഇടതുപക്ഷത്തെയും മഥിച്ചുകളയുന്ന രാഷ്ട്രീയ പ്രശ്നമായി വന്നുവീഴുന്നത്. തിരഞ്ഞെടുപ്പിലേക്കുള്ള നാളുകൾ എണ്ണപ്പെട്ട് കഴിയുമ്പോൾ ഭരണസിരാ കേന്ദ്രത്തിന്റെ മുൻവശം നിറയെ പൊള്ളുന്ന സമരങ്ങളും സമരപന്തലുകളുമാണ്. റാങ്ക് ജേതാക്കളുടെ സമരവും യുവാക്കളുടെ വികാര വിക്ഷോഭങ്ങളും. PSC റാങ്ക് ജേതാക്കളുടെ സമര തീക്ഷ്ണത സർക്കാരിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. 2.25 കോടിയോളം വരുന്ന വോട്ടർമാരിൽ 15 ലക്ഷത്തിനും 20 ലക്ഷത്തിനുമിടയ്ക്കുള്ള പുതുവോട്ടർമാർ നിർണായക ഘടകമാണ്. യുവമനസ്സുകളുടെ വൈകാരിക പ്രശ്നമാണ് തൊഴിലില്ലായ്മ. 18-കാരനായ പുതുവോട്ടറിൽ ഈ സർക്കാർ ഇനിയും വന്നാൽ തൊഴിൽ പരീക്ഷ പാസാകുന്നവന് രക്ഷയുണ്ടാവില്ലേയെന്ന ആധി ജനിപ്പിക്കാൻ കേരളത്തിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ സമരക്കൊടുങ്കാറ്റിനായാൽ ആഴമേറിയ സമരത്തിൽ ഉദ്യോഗാർത്ഥികളുടെ രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കാൻ പെട്ടെന്ന് പ്രതിപക്ഷം ഓടിയെത്തിയത് മറ്റൊന്നും കൊണ്ടല്ല. 1,17,247 താൽക്കാലിക നിയമനങ്ങൾ സർക്കാർ സർവീസിൽ ഇപ്പോഴുണ്ടെന്ന് ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ നിയന്ത്രിക്കുന്ന സ്പാർക്ക് എന്ന സോഫ്റ്റ്വെയർ സംവിധാനത്തിലെ കണക്കുകൾ പറയുന്നുണ്ടെന്ന് വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തപ്പെടുകയുണ്ടായി. താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനെതിരെ സമരം ചെയ്യുക വഴി പ്രതിപക്ഷം PSC റാങ്ക് ജേതാക്കളുടെ സമരത്തിന്റെ രാഷ്ട്രീയമാനം ഉയർത്തുന്നു. മാനുഷിക പരിഗണനയാൽ 10-ഉം 20-ഉം വർഷമായി തൊഴിലെടുക്കുന്നവരെ സ്ഥിരപ്പെടുത്തുന്നുവെന്ന സർക്കാർ വാദം ന്യായമായിരിക്കാം. പക്ഷേ PSC റാങ്ക് ജേതാക്കളുടെ വേദനകളെ ശമിപ്പിക്കാൻ സർക്കാർ നടത്തിയ ഒരിടപെടലുകൾക്കും സാധിക്കുന്നില്ല. PSC വഴി നിയമനം സാധിക്കാത്ത സ്ഥാപനങ്ങളിലാണ് 10 വർഷത്തിലധികമായി തൊഴിലെടുക്കുന്നവരെ സ്ഥിരപ്പെടുത്തുന്നത് എന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ PSEക്ക് വിട്ട സ്ഥാപനങ്ങളിൽ പോലും സ്പെഷ്യൽ റൂൾസ് തയ്യാറാക്കാതെ തൊഴിൽ സാധ്യത ഇല്ലാതാക്കുകയല്ലേ എന്ന മറുചോദ്യത്തിലൂടെ ഖണ്ഡിക്കാനാണ് പ്രതിപക്ഷ ശ്രമം. ഈ സർക്കാർ വന്നശേഷം 44,000 തസ്തികകൾ സൃഷ്ടിച്ചെന്നും 157,911 പേർക്ക് PSE വഴി നിയമനം നൽകിയെന്നുമുള്ള സർക്കാർ വാദത്തിനുമപ്പുറത്തേക്ക് തൊഴിലില്ലാത്ത ചെയ്യാത്തവരുടെ രോദനമുയരുന്നിടത്താണ് പ്രതിസന്ധി. ഒരു വർഷം പരമാവധി സാധിക്കുന്ന നിയമനങ്ങൾ 25,000 ആണെന്നാണ് സർക്കാർ കണക്ക്. സിവിൽ പോലീസ് ഓഫീസർ, ലാസ്റ്റ് ഗ്രേഡ് എന്നീ PSC റാങ്ക് പട്ടികക്കാരാണ് പ്രധാനമായും സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്നത്. 2023 വരെ പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ അടക്കം കണക്കാക്കി സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിൽ നിന്ന് നിയമനം നടത്തിക്കഴിഞ്ഞെന്നാണ് സർക്കാർ വാദം. 1,000 മുകളിൽ വരും ഇത്. ഇനി വരാനിരിക്കുന്ന ഒഴിവുകളെല്ലാം കണക്കാക്കി ലാസ്റ്റ് ഗ്രേഡ് നിയമനമാകാമെന്ന വാഗ്ദാനവും സർക്കാരിൽ നിന്ന് ഉണ്ടാകുന്നു. മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് യഥാർത്ഥത്തിലുണ്ടാകുന്ന ഒഴിവിന്റെ 5 പേരെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട സാഹചര്യം കേരളത്തിലുണ്ട്. അപ്പോൾ റാങ്ക് പട്ടികയിൽ വലിയ അളവിൽ ആളുകൾ പുറത്തു നിൽക്കേണ്ടിവരും. CPO റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവരെ ഈ കണക്കുകളൊന്നും ആശ്വസിപ്പിക്കുന്നില്ല. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ കുത്തുകേസ് വിവാദത്തിൽപ്പെട്ടവർക്കായി റാങ്ക് തിരിമറി നടന്നെന്ന ആക്ഷേപത്തിൽ കുറച്ചുകാലം നിയമനം മരവിപ്പിച്ചു നിർത്തിയതും കോവിഡ് ലോക്ഡൌൺ ഒരു വർഷത്തോളം സർക്കാർ സർവീസിനെ ബാധിച്ചതുമെല്ലാം നിയമനം തടയപ്പെടാൻ ഇടയാക്കിയെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ വാദം. പോലീസ് തിരുവനന്തപുരം നന്ദാവനത്തെ പോലീസ് ക്യാമ്പിലേക്ക് കസ്റ്റഡിയിലെടുത്തുകൊണ്ടുപോയ റാങ്ക് ജേതാക്കളെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ KS ശബരിനാഥൻ പോലീസിനോട് നടത്തുന്ന അഭ്യർത്ഥന സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. ഉദ്യോഗാർത്ഥികൾ ജോലി നേടാനുള്ളവരാണ്. കേസെടുത്ത് അവരുടെ സാധ്യത തടയരുത്, പകരം എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന ശബരിനാഥന്റെ വിലാപം തൊഴിലില്ലായ്മ പ്രശ്നത്തിൽ അങ്ങേയറ്റം വൈകാരികമാകുന്നു. CPMന്റെ യുവജന സംഘടനയായ DYFI മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയും പാതിരാവോളം ചർച്ചയ്ക്ക് സന്നദ്ധമായതും വെറുതെയല്ല. മാണി സി കാപ്പനും NCPയും. മാണി സി കാപ്പന് ഇടതുമുന്നണി, പ്രത്യേകിച്ച് CPM സ്വാഭാവിക നീതി നിഷേധിച്ചുവെന്ന അവരുടെ വികാരം പാലാ മണ്ഡലത്തിൽ ഭൂരിപക്ഷവും ഉൾക്കൊള്ളുന്നു. ജോസ് കെ മാണി ഇടതുപാളയത്തിലെത്തുമ്പോൾ പാലാ വിട്ടുനൽകേണ്ടി വരുമെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ 1.5 മാത്രം അവിടെ MLA ഇരിക്കുന്ന കാപ്പനെ വിളിച്ച് സംസാരിക്കുകയെങ്കിലും ആവാമായിരുന്നില്ലേ എന്ന് കാപ്പൻ അനുകൂലികൾ ഉയർത്തുന്ന ചോദ്യം പ്രസക്തം. പാലായിൽ ഇടതുപക്ഷ അനുഭാവികൾ, CPMുകാർ എല്ലാം കാപ്പന്റെ വികാരം പങ്കുവയ്ക്കുന്നുവെന്ന തിരിച്ചറിവിലാണ് കഴിഞ്ഞ ദിവസം ആ വികാരത്തെ അനുകൂലമാക്കിയെടുക്കാനുള്ള തന്ത്രം കാപ്പൻ പയറ്റിയത്. രമേശ് ചെന്നിത്തലയുടെ ഐക്യകേരള യാത്രയെ പാലായിൽ സ്വീകരിച്ച കാപ്പൻ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി പറഞ്ഞത് ഇതിനോട് കൂട്ടിവായിച്ചാൽ മതി. കാപ്പനോട് അനുഭാവമാണ് NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ TP പീതാംബരന്. മന്ത്രി AK ശശീന്ദ്രൻ പക്ഷേ ഇടതുചേരി വിട്ടുമാറാൻ ഒരുക്കമല്ല. ശരത് പവാറും പ്രഫുൽ പട്ടേലുമടങ്ങുന്ന NCPയുടെ ദേശീയ നേതൃത്വവും കാപ്പനോടുണ്ടായ അനീതിയെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നില്ല. എന്നിട്ടും പവാർ കാപ്പന് വേണ്ടിയുള്ള മുന്നണി മാറ്റത്തിന് സന്നദ്ധമാവാതിരുന്നത് എന്തുകൊണ്ടാണ്? അഖിലേന്ത്യാ തലത്തിൽ കർഷക സമരത്തിന്റെയും മറ്റും തുടർച്ചയായി പവാറിനെ മുൻനിർത്തിയുള്ള പ്രതിപക്ഷ ബദലിന് CPMും CPIയും ശ്രമിക്കുന്നു. കോൺഗ്രസിന് അതിനോട് അത്ര പ്രതിപത്തിയില്ല. CPMന്റെയും CPIയുടെയും ജനറൽ സെക്രട്ടറിമാരായ സീതാറാം യെച്ചൂരിയും DRAJAയും പവാറിനോട് ശക്തമായ മാനസികാഭിമുഖ്യം പ്രകടിപ്പിക്കുന്നു. കേരളത്തിലെ ഇടതു സർക്കാർ മോദിയുടെയും അമിത്ഷായുടെയും രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് നിന്നുകൊടുക്കാതെ പൊരുതുന്നുവെന്ന വികാരമാണ് പവാറിന്. കേരളത്തിലൊരു തുടർഭരണ സാധ്യതയുണ്ടെന്ന തോന്നൽ പവാറിൽ ഉണർത്തപ്പെട്ടിരിക്കുന്നു. പാലായിൽ ഐശ്വര്യ കേരള യാത്രയ്ക്ക് കാപ്പനും സംഘവും ഒരുക്കിയ സ്വീകരണം സംഘാടക മികവിനാൽ ഒരു സംഭവമായി. സ്പാർക്കിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട 1.17 ലക്ഷം താൽക്കാലിക ജീവനക്കാരുടെ കണക്ക് വിവരാവകാശ നിയമത്തിലൂടെ പുറത്തെത്തിച്ച KPCC സെക്രട്ടറി പ്രാണകുമാറാണ് പാലാ സംഭവത്തിന് പിന്നിലും പ്രവർത്തിച്ചതെന്നത് കോൺഗ്രസിനകത്തിപ്പോൾ ചർച്ചയാണ്. മാണി സി കാപ്പനേക്കാൾ TP പീതാംബരന്റെ നിസ്സഹായതയാണ് NCP രാഷ്ട്രീയത്തിലെ കൌതുകം. കാപ്പന്റെ രക്തസാക്ഷിത്വത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടാവുന്ന പരിവേഷം എന്താകുമെന്നും കണ്ടറിയാം. കെ സുധാകരനും ചില്ലറ വിവാദങ്ങളും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്ര ഒരു വഴിക്ക് നീങ്ങുമ്പോഴാണ് സമാന്തരമായ രാഷ്ട്രീയ ചലനങ്ങൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പലതിനും യാത്രയുമായി ബന്ധമില്ലെങ്കിലും കാപ്പന്റെ വരവും കെ സുധാകരന്റെ പ്രസംഗവും യാത്രയ്ക്ക് ഒരു പേരുണ്ടാക്കിക്കൊടുത്തത് കാണാതിരിക്കാനാവില്ല. പിണറായിയുടെ കുടുംബം എന്താ? ചെത്തുകാരന്റെ കുടുംബമാ. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോൾ ചെത്തുകാരന്റെ വീട്ടിൽ നിന്നുയർന്നുവന്നൊരു മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ ഹെലികോപ്റ്റർ എടുത്ത കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയായി തൊഴിലാളി വർഗത്തിന്റെ അപ്പോസ്തോലൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഐശ്വര്യ കേരള യാത്രയുടെ കണ്ണൂർ സ്വീകരണ ചടങ്ങിൽ സുധാകരൻ പ്രസംഗിച്ചു. ഇത് മുഖ്യമന്ത്രിക്കെതിരായ ജാതീയാധിക്ഷേപമെന്ന നിലയിൽ കേരളമെമ്പാടും ചർച്ചയായി. സുധാകരൻ മാപ്പു പറയണമെന്ന് കോൺഗ്രസ് MLA ആയ ഷാനിമോൾ ഉസ്മാനാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ സുധാകരൻ രൂക്ഷമായി ഇതിനോട് ഹർജിയോട് വിയോജിച്ചു. സുധാകരനെ ആദ്യം തള്ളിപ്പറഞ്ഞ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തൊട്ടടുത്ത ദിവസം തിരുത്തി. കോൺഗ്രസ് നേതാക്കളെല്ലാം നാടൻ ശൈലിയെന്ന് ന്യായീകരിച്ച് സുധാകരനെ തുണച്ചു. സുധാകരനോട് തിരിച്ചു മാപ്പ് ചോദിച്ചു ഷാനിമോൾ. സമൂഹമാധ്യമങ്ങളിൽ KS ബ്രിഗേഡ് കൂട്ടായ്മയിലൂടെ ഉയർന്നുവന്ന അണികളുടെ രോഷം കോൺഗ്രസ് നേതൃത്വത്തെ വിറപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഉമ്മൻചാണ്ടിയുടേത് അർത്ഥഗർഭമായ മൌനമായിരുന്നു. സുധാകരനുള്ള അണികളുടെ പിന്തുണയും മുഖ്യമന്ത്രിക്കെതിരായ അവരുടെ രോഷവും തിളച്ചുമറിഞ്ഞപ്പോൾ ആ കടുത്ത യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയെന്ന മാനസികാവസ്ഥയിലേക്ക് മാറലല്ലാതെ കോൺഗ്രസ് നേതാക്കൾക്ക് നിവൃത്തിയില്ലായിരുന്നു. വിവാദം കെട്ടടങ്ങിയത് മുഖ്യമന്ത്രി സുധാകരനെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്തപ്പോഴായിരുന്നു. ചെത്തുകാരന്റെ മകനായതിൽ അഭിമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. സുധാകരൻ പറഞ്ഞത് രാഷ്ട്രീയ വൈകാരികതയുടെ അളവുകോൽ വെച്ച് അളക്കുമ്പോൾ അണികളെ ആവേശം കൊള്ളിച്ചിട്ടുണ്ടാകാം. ഹെലികോപ്റ്റർ ധൂർത്ത് എന്നാണ് അതിന്റെ രാഷ്ട്രീയ മാനം. സൂക്ഷ്മമായി ചിന്തിച്ചാൽ പ്രാകൃത ജാതി വിവേചനത്തിന്റെ സൂചന അതിലൊളിഞ്ഞുകിടപ്പുണ്ടെന്ന് കാണാതെ വയ്യ. ഉത്തരേന്ത്യയിൽ നിന്ന് ബ്രാഹ്മണർ കേരളത്തിലേക്ക് കുടിയേറി തുടങ്ങിയതോടെയാണ് കേരളത്തിൽ ജാതി കേന്ദ്രീകൃത സമൂഹം രൂപപ്പെടുന്നതെന്നാണ് ചരിത്രം. കേരളത്തിൽ ജാതി വ്യവസ്ഥ സ്ഥാപിച്ചത് ബ്രാഹ്മണരാണ്. അതനുസരിച്ച് കള്ളുചെത്തും വൈദ്യവും തൊഴിലായി സ്വീകരിച്ചവരായി ഈഴവർ. തരിസാപ്പള്ളി ശാസനമനുസരിച്ച് ഈഴവർ കൃഷിക്കാരാണ്. ബ്രാഹ്മണർ ജാതി സമ്പ്രദായം ഏർപ്പെടുത്തിയപ്പോൾ കർഷക വിഭാഗത്തെ അവർണരായി മുദ്രകുത്തി പുറന്തള്ളിയെന്ന് വില്യം ലോഗന്റെ മലബാർ മാനുവൽ സൂചിപ്പിക്കുന്നുണ്ട്. തങ്ങൾക്ക് മുകളിലുള്ളവർ ഉന്നതരും ആദരിക്കപ്പെടേണ്ടവരും താഴെയുള്ളവർ മ്ലേച്ഛരും അകറ്റി നിർത്തപ്പെടേണ്ടവരുമാണെന്നും അവരുടെ അവകാശങ്ങളെ ഹനിക്കാൻ തങ്ങൾക്ക് ധാർമ്മിക ബാധ്യതയുണ്ടെന്നും തോന്നിപ്പിക്കുന്ന സ്വാഭാവികമായ മാനസികാവസ്ഥയാണല്ലോ ജാതി. അപ്പോൾ കേരളീയ സമൂഹത്തിൽ കാലങ്ങളായി നിലനിന്നുപോരുന്ന വംശീയവും ജാതീയവുമായ മുൻവിധികളുടെയും അത് നമ്മുടെ മനോഘടനയിൽ ചെലുത്തുന്ന സ്വാധീനത്തിന്റെയും ആവിഷ്കാരമാണ് കെ സുധാകരന്റെ പരാമർശമെന്ന ഡോക്ടർ സുനിൽ പി ഇളയിടത്തിന്റെ നിരീക്ഷണം അർത്ഥവത്താണ്. അതിനെ കവച്ചുവെക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ കോലാഹലങ്ങൾ മാറുന്നിടത്താണ് തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന്റെ നീതിശാസ്ത്രം രൂപപ്പെടുന്നത്. എന്തായാലും മാറിമറിയുന്ന വിവാദങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ കേരളത്തിൽ പരമ്പരാഗത മുന്നണികൾക്ക് വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടത്തിൽ സാധ്യത തുല്യം തുല്യമായി മാറുന്നെന്ന് കരുതേണ്ടിയിരിക്കുന്നു.